ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പരസ്യപ്രചാരണം സംസ്ഥാനത്ത് നാളെ അവസാനിക്കും. കൊട്ടിക്കലാശം ആവേശകരമാക്കാനൊരുങ്ങി രാഷ്ട്രീയ പാർട്ടികൾ. കേരളത്തിലും അസമിലും പുതുച്ചേരിയിലും വോട്ടെടുപ്പ് വ്യാഴാഴ്ച. വോട്ടെടുപ്പ് ദിവസവും തലേന്നും പത്രങ്ങളിൽ രാഷ്ട്രീയ പരസ്യം നൽകുന്നതിന് മീഡിയ മോണിറ്ററിംഗ് ആന്റ് സർട്ടിഫിക്കേഷൻ കമ്മിറ്റിയുടെ മുൻകൂർ അനുമതി നിർബന്ധമാണെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിനും പശ്ചിമബംഗാൾ ഒന്നാംഘട്ട തെരഞ്ഞെടുപ്പിനുമുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്ന് പൂർത്തിയായി. രാജ്യത്ത് ഭക്ഷ്യധാന്യങ്ങളുടെ മതിയായ കരുതൽ ശേഖരം ഉണ്ടെന്ന് പശ്ചിമേഷ്യൻ സംഘർഷ പശ്ചാത്തലത്തിൽ കേന്ദ്ര ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം. രാജ്യത്തെ ഓയിൽ റിഫൈനറികൾ പരമാവധി ശേഷിയിൽ പ്രവർത്തിക്കുന്നതായും പെട്രോളിയം മന്ത്രാലയം. പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമായി തുടരുന്നു. ഇറാനിലെ സൌത്ത് പാർസ് പെട്രോകെമിക്കൽ പ്ലാന്റ് ആക്രമിച്ചതായി ഇസ്രായേൽ. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പഞ്ചാബ് കിങ്സ് പോരാട്ടം. വാർത്തകൾ വിശദമായി. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പരസ്യപ്രചാരണം സംസ്ഥാനത്ത് നാളെ അവസാനിക്കും. കൊട്ടിക്കലാശം ആവേശകരമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് രാഷ്ട്രീയ പാർട്ടികൾ. ദേശീയ നേതാക്കളെ അടക്കം എത്തിച്ചുള്ള പ്രചാരണം മണ്ഡലങ്ങളിൽ ഊർജിതമാണ്. എൻഡിഎ പ്രചാരണത്തിന്റെ ഭാഗമായി ആലപ്പുഴയിൽ നടന്ന റോഡ് ഷോയിൽ കേന്ദ്രമന്ത്രിയും മുതിർന്ന ബിജെപി നേതാവുമായ അമിത്ഷാ പങ്കെടുത്തു. സിപിഐഎം നേതാവും മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ സ്വന്തം മണ്ഡലമായ ധർമ്മടത്താണ് ഇന്ന് പ്രചാരണം നടത്തിയത്. യുഡിഎഫിനായി മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ രാഹുൽഗാന്ധി പാലക്കാടും പ്രിയങ്കാഗാന്ധി കണ്ണൂരും കോഴിക്കോടും പ്രചാരണം നടത്തി. നാളെ വൈകുന്നേരം 6 മണിക്കാണ് സംസ്ഥാനത്ത് പരസ്യപ്രചാരണം അവസാനിക്കുന്നത്. നിശബ്ദ പ്രചാരണമായിരിക്കും പിന്നീട് നടക്കുക. വ്യാഴാഴ്ചയാണ് സംസ്ഥാനത്ത് വോട്ടെടുപ്പ്. 890 സ്ഥാനാർത്ഥികളാണ് കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിലായി ജനവിധി തേടുന്നത്. 2.71 കോടി വോട്ടർമാരാണ് സംസ്ഥാനത്ത് സമ്മതിദാനാവകാശം വിനിയോഗിക്കുക. വോട്ടെടുപ്പ് ദിവസവും തലേന്നും പത്രങ്ങളിൽ രാഷ്ട്രീയ പരസ്യം നൽകുന്നതിന് മീഡിയ മോണിറ്ററിംഗ് ആന്റ് സർട്ടിഫിക്കേഷൻ കമ്മിറ്റിയുടെ മുൻകൂർ അനുമതി നിർബന്ധമാണെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. തെറ്റിദ്ധാരണാജനകമോ വിദ്വേഷം പരത്തുന്നതോ ആയ പരസ്യങ്ങൾ തിരഞ്ഞെടുപ്പ് പ്രക്രിയയെ ദോഷകരമായി ബാധിക്കാതിരിക്കാനാണ് നടപടി. പരസ്യം പ്രസിദ്ധീകരിക്കുന്നതിന് 2 ദിവസം മുൻപെങ്കിലും എംസിഎംസി മുൻപാകെ അനുമതിക്കായി സമർപ്പിക്കേണ്ടതാണ്. തിരഞ്ഞെടുപ്പ് ജോലിക്കായി നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥർക്കും അവശ്യ വിഭാഗം ജീവനക്കാർക്കും വോട്ട് രേഖപ്പെടുത്താൻ എല്ലാ ക്രമീകരണവും സജ്ജമാണെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. വോട്ടെടുപ്പ് ദിനത്തിൽ പോളിംഗ് ബൂത്തിനുള്ളിൽ മൊബൈൽ ഫോൺ അനുവദിക്കില്ലെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയ സാഹചര്യത്തിൽ എറണാകുളം അടക്കമുള്ള ജില്ലകളിൽ ഫോണുകൾ സൂക്ഷിക്കാനായി തയ്യാറാക്കുന്ന ഹരിത പൌച്ചുകൾ ശ്രദ്ധേയമാകുന്നു. ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി തയ്യാറാക്കിയ റിപ്പോർട്ട്.
വോട്ടിംഗിന്റെ രഹസ്യ സ്വഭാവം സൂക്ഷിക്കുന്നതിന്റെയും സുരക്ഷാ സംവിധാനങ്ങളുടെയും ഭാഗമായാണ് പോളിംഗ് ബൂത്തുകളിൽ മൊബൈൽ ഫോണുകൾക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തുന്നത്. ഇതിനിടെ മൊബൈൽ ഫോൺ സൂക്ഷിക്കാനായി ചില ജില്ലകളിൽ ഹരിത മൊബൈൽ പൌച്ചുകൾ അവതരിപ്പിക്കാനുള്ള നീക്കവും പുരോഗമിക്കുകയാണ്. ഉപയോഗശൂന്യമായ വസ്ത്രങ്ങൾ പുനരുപയോഗിച്ച് ഹരിത മൊബൈൽ പൌച്ചുകൾ അവതരിപ്പിക്കാനാണ് ശുചിത്വ മിഷൻ, ഹരിത കേരള മിഷൻ, ക്ലീൻ കേരള കമ്പനി എന്നിവയുടെ സഹകരണത്തോടെ നീക്കങ്ങൾ ആരംഭിച്ചത്. എറണാകുളം ജില്ലയിൽ കുടുംബശ്രീ യൂണിറ്റുകൾ വഴി ഇത്തരത്തിലുള്ള 6000 പൌച്ചുകൾ തയ്യാറായി കഴിഞ്ഞു. ഈ സൗകര്യമുള്ള പോളിംഗ് ബൂത്തുകളിൽ ബൂത്തിലേക്ക് കയറും മുമ്പ് മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് പൌച്ചിലാക്കി വാളണ്ടിയർമാരെ ഏൽപ്പിച്ച് ടോക്കൺ കൈപ്പറ്റണം. വോട്ട് ചെയ്തു കഴിഞ്ഞ് ടോക്കൺ നൽകി ഫോൺ തിരികെ വാങ്ങാനും സാധിക്കും.
കേരളത്തിനു പുറമെ അസമിലും പുതുച്ചേരിയിലും വ്യാഴാഴ്ചയാണ് വോട്ടെടുപ്പ്. അസമിലെ ഹോജായിലും ദിബ്രുഗഡിലും നടന്ന തിരഞ്ഞെടുപ്പ് റാലികളെ പ്രധാനമന്ത്രിയും മുതിർന്ന ബിജെപി നേതാവുമായ നരേന്ദ്രമോദി അഭിസംബോധന ചെയ്തു. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളും സംസ്ഥാനത്ത് പ്രചാരണത്തിനായി എത്തിയിരുന്നു. പ്രചാരണം അവസാനിക്കാൻ 1 നാൾ മാത്രം ശേഷിക്കെ കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിൽ തിരഞ്ഞെടുപ്പ് ആവേശം ഉച്ചസ്ഥായിയിലാണ്. കേന്ദ്ര സംസ്ഥാന നേതാക്കളുടെ റോഡ് ഷോകളും പൊതുസമ്മേളനങ്ങളും ഭവന സന്ദർശനങ്ങളുമെല്ലാമായി ഓരോ വോട്ടും ഉറപ്പിക്കാനുള്ള തിരക്കിട്ട പരിപാടികളിലാണ് രാഷ്ട്രീയ കക്ഷികൾ. കൂടുതൽ വിവരങ്ങളുമായി പുതുച്ചേരിയിൽ നിന്നും ആകാശവാണി ലേഖകൻ ബിബിൻ എസ് നാഥ്.
മുതിർന്ന കോൺഗ്രസ് നേതാവും ലോക്സഭാ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധി, മുതിർന്ന ബിജെപി നേതാവും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായ അമിത്ഷാ, ദ്രാവിഡ മുന്നേറ്റ കഴകം നേതാവും തമിഴ്നാട് മുഖ്യമന്ത്രിയുമായ സ്റ്റാലിൻ അടക്കമുള്ള പ്രമുഖ നേതാക്കളാണ് ഇന്ന് പുതുച്ചേരിയിൽ എത്തിയത്. ബിജെപി നേതാവ് അമിത്ഷാ തിരുക്കന്നൂരിൽ ബിജെപി സ്ഥാനാർത്ഥി എ നമശിവായത്തിനായി പ്രചാരണം നടത്തി. ഡിഎംകെ നേതാവും തമിഴ്നാട് മുഖ്യമന്ത്രിയുമായ എം കെ സ്റ്റാലിൻ, നാം തമിഴർ കക്ഷി നേതാവ് സീമാൻ തുടങ്ങിയവരും പ്രചാരണ രംഗം കൊഴുപ്പിച്ചു. ഓൾ ഇന്ത്യ എൻആർ കോൺഗ്രസ് നേതാവും മുഖ്യമന്ത്രിയുമായ എൻ രംഗസ്വാമി വിവിധ മണ്ഡലങ്ങളിൽ ഇന്ന് പ്രചാരണം നടത്തി. വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിക്കാനുള്ള തീവ്ര ബോധവൽക്കരണ പരിപാടികളുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനും കളത്തിലുണ്ട്.
തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്ന് പൂർത്തിയായി. 3400ലധികം സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. പശ്ചിമബംഗാളിലും ഒന്നാംഘട്ട തെരഞ്ഞെടുപ്പിനായി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിച്ചു. പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നാളെ നടക്കും. ഈ മാസം 9 വരെയാണ് പത്രിക പിൻവലിക്കാനാകുക. തമിഴ്നാട്ടിൽ ഈ മാസം 23-നാണ് വോട്ടെടുപ്പ്. പശ്ചിമബംഗാളിൽ 23-നും 29-നും രണ്ട് ഘട്ടങ്ങളായാണ് വോട്ടെടുപ്പ് നടക്കുക. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
ഇറാനിൽ നിന്ന് അർമേനിയ അസർബൈജാൻ വഴി 895 വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 1777 ഇന്ത്യൻ പൌരന്മാരെ സുരക്ഷിതമായി ഒഴിപ്പിച്ചതായി വിദേശകാര്യ മന്ത്രാലയം. ഇറാൻ, ഖത്തർ, UAE വിദേശകാര്യമന്ത്രിമാരുമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സംഭാഷണം നടത്തിയതായും അന്തർമന്ത്രാലയ വാർത്താ സമ്മേളനത്തിൽ വിദേശകാര്യ വക്താവ് രൺധിർ ജയ്സ്വാൾ അറിയിച്ചു. രാജ്യത്ത് ഗോതമ്പിന്റെയും അരിയുടെയും മതിയായ കരുതൽ ശേഖരം ഉണ്ടെന്ന് ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം വ്യക്തമാക്കി. ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരമുള്ള ഭക്ഷ്യധാന്യ ലഭ്യത ഉറപ്പാക്കുന്നതിനൊപ്പം പൊതുവിപണിയിൽ വില സ്ഥിരത നിലനിർത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചതായും മന്ത്രാലയം അറിയിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്തെ ഓയിൽ റിഫൈനറികൾ പരമാവധി ശേഷിയിലാണ് പ്രവർത്തിക്കുന്നതെന്നും പലതും 100%ത്തിലധികം ക്ഷമതയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ. പ്രതിദിനം ഏകദേശം 50 ലക്ഷം LPG സിലിണ്ടറുകൾ വിതരണം ചെയ്യുന്നുണ്ടെന്നും അന്തർ മന്ത്രാലയ വാർത്താ സമ്മേളനത്തിൽ ശ്രീമതി സുജാത ശർമ്മ പറഞ്ഞു.
As far as the LPG production is concerned, there may be a slight fluctuation in the quantity produced because it does depend upon the crude mix. So we are still producing more than 46-47 TMT domestically, and blending as on today it is 20%, and our oil procurement as far as crude is concerned, we have all the cargoes tied up and we have full sufficient supplies of our crude.
ഇറാനിലെ സൌത്ത് പാർസ് പെട്രോകെമിക്കൽ പ്ലാന്റ് ആക്രമിച്ചതായി ഇസ്രായേൽ. ഇറാനിലെ 50%ത്തോളം പെട്രോകെമിക്കൽ ഉൽപാദനം നടക്കുന്ന ഏറ്റവും വലിയ പ്ലാന്റാണ് ഇതെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് അറിയിച്ചു. ഹോർമുസ് കടലിടുക്ക് തുറന്നില്ലെങ്കിൽ വൈദ്യുത നിലയങ്ങൾ ഉൾപ്പെടെയുള്ളവ ആക്രമിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. US ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ ഇറാൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോർ ഇന്റലിജൻസ് മേധാവി മേജർ ജനറൽ സയ്യിദ് മജീദ് ഖാദിമി കൊല്ലപ്പെട്ടു. ഇന്ന് പുലർച്ചെയോടെയാണ് വ്യോമാക്രമണം ഉണ്ടായതെന്ന് IRGC വ്യക്തമാക്കി. രാജ്യസഭയിലേക്ക് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട 19 അംഗങ്ങൾ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. രാജ്യസഭാ ചെയർമാൻ കൂടിയായ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. കേന്ദ്ര സഹമന്ത്രി രാംദാസ് അത്താവാലെ, മുതിർന്ന NCP SCP നേതാവ് ശരത് ചന്ദ്രപവാർ ഉൾപ്പെടെയുള്ള MPമാരാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തത്. IPL ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പഞ്ചാബ് കിങ്സിനെ നേരിടുന്നു. ടോസ് നേടിയ കൊൽക്കത്ത ബാറ്റിംഗ് തിരഞ്ഞെടുത്തു. കൊൽക്കത്ത സ്റ്റേഡിയത്തിൽ അല്പസമയം മുൻപാണ് മത്സരം ആരംഭിച്ചത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 787 പോയിന്റ് ഉയർന്ന് 74107ലും നിഫ്റ്റി 255 പോയിന്റ് നേട്ടത്തിൽ 22968ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില വർദ്ധിച്ചു. ഗ്രാമിന് 140 രൂപ ഉയർന്ന് 13810 രൂപയും പവന് 1120 രൂപ വർദ്ധിച്ച് 110480 രൂപയുമാണ് ഇന്നത്തെ വില. പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യം നിലനിൽക്കെ ആഗോള വിപണിയിൽ അസംസ്കൃത എണ്ണയുടെ വില കുറഞ്ഞു. ബാരലിന് 108 US ഡോളറാണ് ബ്രഞ്ച് ക്രൂഡിന്റെ വില. സംസ്ഥാനത്ത് വേനൽ ചൂടിന് കാഠിന്യമേറി. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർ ഉൾപ്പെടെ പൊതുജനങ്ങൾ മുൻകരുതൽ സ്വീകരിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. പകൽ 11 മുതൽ 3 മണിവരെ വെയിലേൽക്കുന്നത് പരമാവധി ഒഴിവാക്കുക. അതേസമയം വേനൽ മഴ മുന്നറിയിപ്പിന്റെ ഭാഗമായി കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പരസ്യപ്രചാരണം സംസ്ഥാനത്ത് നാളെ അവസാനിക്കും. കൊട്ടിക്കലാശം ആവേശകരമാക്കാനൊരുങ്ങി രാഷ്ട്രീയ പാർട്ടികൾ. കേരളത്തിലും അസമിലും പുതുച്ചേരിയിലും വോട്ടെടുപ്പ് വ്യാഴാഴ്ച. വോട്ടെടുപ്പ് ദിവസവും തലേന്നും പത്രങ്ങളിൽ രാഷ്ട്രീയ പരസ്യം നൽകുന്നതിന് മീഡിയ മോണിറ്ററിംഗ് ആന്റ് സർട്ടിഫിക്കേഷൻ കമ്മിറ്റിയുടെ മുൻകൂർ അനുമതി നിർബന്ധമാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിനും പശ്ചിമബംഗാൾ ഒന്നാംഘട്ട തെരഞ്ഞെടുപ്പിനുമുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പണം ഇന്ന് പൂർത്തിയായി. രാജ്യത്ത് ഭക്ഷ്യധാന്യങ്ങളുടെ മതിയായ കരുതൽ ശേഖരം ഉണ്ടെന്ന് പശ്ചിമേഷ്യൻ സംഘർഷ പശ്ചാത്തലത്തിൽ കേന്ദ്ര ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം. രാജ്യത്തെ ഓയിൽ റിഫൈനറികൾ പരമാവധി ശേഷിയിൽ പ്രവർത്തിക്കുന്നതായി പെട്രോളിയം മന്ത്രാലയം. പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമായി തുടരുന്നു. ഇറാനിലെ സൌത്ത് പാർസ് പെട്രോകെമിക്കൽ പ്ലാന്റ് ആക്രമിച്ചതായി ഇസ്രായേൽ. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പഞ്ചാബ് കിങ്സ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.